പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ജീവൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചത്. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് വിഷയമാകുന്നത് അഞ്ചാം പ്രമാണത്തിൻ്റെ കാതലായ കൊല്ലരുത് എന്ന കൽപ്പന തന്നെയാണ്. അതിന് തുടക്കമായി മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ജീവനിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുസരിക്കേണ്ട പ്രമാണങ്ങളുടെ പട്ടിക യേശു നിരത്തുമ്പോൾ ആദ്യമേ എടുത്തു പറയുന്നത് കൊല്ലരുത് എന്ന പ്രമാണമാണ്. ജീവൻ എടുക്കാൻ, നിഷ്കളങ്ക ജീവൻ നിഹനിക്കാൻ ആർക്കും അനുവാദമില്ല. ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. വിലപ്പെട്ടതാണ് മനുഷ്യജീവൻ. ആ ജീവന് ദൈവം തന്നെ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഉടമ്പടിയുടെ പ്രമാണങ്ങളിൽ കാതലായ പ്രമാണമായി കൊല്ലരുത് എന്ന കൽപ്പന നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ എപ്രകാരമാണ് മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ സഹോദരൻ്റെ കവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ രക്തം കുടിക്കാൻ വാപിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ദൈവത്തിൻ്റെ ശാപം മനുഷ്യൻ്റെ മേൽ നിബന്ധിക്കുന്നു. മനുഷ്യൻ്റെ ജീവൻ, നിരപരാധൻ്റെ ജീവൻ എടുക്കുമ്പോൾ നീ എന്താണ് ചെയ്തത്? ദൈവം തന്നെയാണ് ചോദിക്കുക. നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി അഥവാ നീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിലവിളിച്ച് കരയുന്നുവെന്ന് ദൈവം തന്നെയാണ് പറയുക. നോഹയുമായുള്ള ഉടമ്പടിയിൽ ദൈവം ഈ പ്രമാണം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, ജീവനോടുകൂടിയ, അതായത് രക്തത്തോടുകൂടിയ മാംസം നീ ഭക്ഷിക്കരുത്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തനോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. രക്തത്തിന് ഞാൻ കണക്ക് ചോദിക്കും. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം. നമ്മൾ കണ്ടു കഴിഞ്ഞായിരുന്നു ഗോയേൽ എന്ന ആശയത്തിലൂടെ. കൊല്ലരുത് എന്ന് പറയുന്ന ദൈവം കൊല്ലുന്നവന് ജീവിക്കാൻ അവകാശമില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം കൊല്ലാനുള്ള അധികാരവും അവകാശവും കൊടുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. മരണശിക്ഷ വിധിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ കൊല്ലരുത് എന്ന പ്രമാണം എടുത്തു പറയുന്നത് നിരപരാധനെ വധിക്കരുത് എന്നാണ്. സമൂഹത്തിൽ വധശിക്ഷ നടപ്പിലാക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. ഇന്നും പല സമൂഹത്തിലും നിലനിൽക്കുന്നുമുണ്ട് വധശിക്ഷ. ഒരാളുടെ ജീവൻ, ഒരാൾ ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഭീഷണിയായി തീരുന്ന സാഹചര്യത്തിൽ, മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താൻ ഈ മനുഷ്യൻ മരിച്ചേ മതിയാവൂ എന്ന സാഹചര്യത്തിൽ വധിക്കുന്നത് നിയമാനുസൃതമാകാം. അതാണ് ബൈബിൾ പലപ്പോഴും വധശിക്ഷയ്ക്ക് അടിസ്ഥാനമായി എടുത്തു കാണിക്കുന്ന കാരണം. ആരെങ്കിലുമൊക്കെ കൊല്ലുകയല്ല, കൊല്ലുന്നവൻ മറ്റുള്ളവന് ഭീഷണിയായിത്തീരുന്നവൻ. ഒരു സാഹചര്യത്തിലും ആ വ്യക്തി മറ്റുള്ളവരുടെ ഭീഷണിയിൽ നിന്ന് ഒഴിവാകുന്നില്ല എങ്കിൽ, ആ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഇല്ല എങ്കിൽ, ആ സുരക്ഷിതത്വം നൽകാൻ ഈ വ്യക്തിയെ തടവിൽ പാർപ്പിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ പക്ഷേ കൊല്ലുന്നത് ശരിയാവും. പക്ഷേ ഇന്ന് നമുക്കറിയാം വധശിക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ തന്നെ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും വധശിക്ഷ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വധശിക്ഷയ്ക്ക് എതിരായി സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. വധശിക്ഷ നിർത്തലാക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ജീവൻ്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിൽ വധശിക്ഷ നിർത്തലാക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. ഇപ്പോഴ് കൊല്ലരുത് എന്ന പ്രമാണത്തിൽ മുഖ്യമായിട്ടെടുത്തു കാണിക്കുന്നത് നിരപരാധരെ കൊല്ലരുത് എന്നാണ്. പക്ഷേ നമുക്കറിയാം ഇന്ന് നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളുടെ കഥ പല കാരണങ്ങൾ പറഞ്ഞാവാം, പല സാഹചര്യങ്ങളിലായിരിക്കാം. എന്ന് പത്രം എടുത്തു നോക്കിയാലും നമ്മൾ കാണുന്നത് ഒരുപാട് കൊലപാതകങ്ങളുടെ കഥകളാണ്. വളരെ ക്രൂരമായ വിധത്തിൽ നിരപരാധരെയും നിസ്സഹായരെയും കൊല ചെയ്യുന്നതിൻ്റെ വിവരണങ്ങൾ നമ്മൾ പലപ്പോഴും കാണും. പത്രക്കാർ പലപ്പോഴും വലിയ താല്പര്യത്തോടു കൂടിയുള്ള ഇങ്ങനെ ഉള്ള വിവരങ്ങൾ ചിത്രസഹിതം അവതരിപ്പിക്കാറുമുണ്ട്. മനുഷ്യനെ വെട്ടിമുറിച്ച് പല ഭാഗങ്ങളായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കളഞ്ഞ സാഹചര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ മറക്കാറായിട്ടില്ല വായിച്ചിട്ട്. എന്നും എന്നതുപോലെ കൊലപാതകങ്ങളുടെ ചിത്രമാണ് കടന്നു വരിക. അത് നമുക്ക് മനസ്സിലാവും, അത് തെറ്റാണെന്ന് എല്ലാവരും പറയും. എന്താണ് ഇപ്രകാരമുള്ള കൊലപാതകങ്ങൾക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ ആർക്കും അറിയില്ല. താനും പല കാരണങ്ങളുണ്ടാവാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, സമ്പത്തിന് വേണ്ടിയായിരിക്കാം, മറ്റുള്ളവൻ ജീവിച്ചിരിക്കുന്നതിനെനിക്ക് ഭീഷണിയായി തോന്നിയതുകൊണ്ടാവാം, സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാകാം. എന്തുമാവട്ടെ, ആസൂത്രിതമായ കൊലപാതകങ്ങൾ അത് കൊലപാതകമാണെന്ന് മനസ്സിലാവും, അത് തെറ്റാണെന്ന് എല്ലാവരും അംഗീകരിക്കും ചെയ്യുന്നുണ്ടെങ്കിലും ആ തെറ്റ് ശിക്ഷാർഹമായി തീരുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിച്ച് അത് ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ കഴിവുള്ള രീതിയിലൊക്കെ അത് ശ്രമിക്കാറുമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്താ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റു ചില ഭീഷണികളാണ്. കൊലപാതകമാണെന്ന് അറിയപ്പെടാതെ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭഛിദ്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ഒരു വേദി, കൊലപാതകമാണെന്ന് അധികം ആരും അംഗീകരിക്കാത്ത ഒന്ന്. സർക്കാരുകൾ തന്നെ നിയമത്തിലൂടെ നിയമാനുസൃതമാക്കിയിരിക്കുന്ന ഗർഭഛിദ്രത്തെക്കുറിച്ചാണ്. അത് അതിൻ്റെ ക്രൂരതയെക്കുറിച്ചും കാഠിന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ പ്രമാണം പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ട് തോന്നുക. അടുത്ത കാലത്ത് വരെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിലവിലിരുന്ന ഒരു നിയമമുണ്ടായിരുന്നു, പാർഷ്യൽ ബർത്ത് അബോർഷൻ എന്ന് പറയുന്നത്. അതിനെ ന്യായീകരിക്കുന്ന അംഗീകരിക്കുന്ന അമേരിക്കക്കാരുടെ നിയമമനുസരിച്ച് മാതൃഗർഭത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു ശിശുവിന് തനതായ വ്യക്തിത്വമില്ല. അങ്ങനെയായിരുന്നു നിയമം. ആ ശിശുവിനെ വധിക്കുന്നത് ശിക്ഷാർഹമല്ല. അബോർഷൻ അത് എത്ര മാസമായെങ്കിലും അതിൽ തന്നെ ശിക്ഷാർഹമായിരുന്നില്ല. മാതൃഗർഭത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരുന്ന ശിശു വ്യക്തിത്വമുള്ളതാണ്, അതുകൊണ്ട് ആ ശിശുവിനെ വധിക്കുന്നത് കൊലപാതകമായി പരിഗണിക്കപ്പെടും. പക്ഷേ മാതൃഗർഭത്തിൽ നിന്ന് ഭാഗികമായി പുറത്തു വന്ന ശിശുവിനും പൂർണ്ണമായ വ്യക്തിത്വമില്ലാതിരുന്നത് കൊണ്ട് മാതാവിന് ഹാനികരമല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ വധിക്കുന്ന ഒരു സംവിധാനമായിരുന്നു പാർഷ്യൽ ബർത്ത് അബോർഷൻ എന്ന് പറയുക. ശിശുവിൻ്റെ ശിരസ് മാത്രം മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുകയും ശരീരഭാഗം ബാക്കി പുറത്തു വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് ആ ശിശുവിൻ്റെ കഴുത്തിൽ മരുന്ന് വിഷം ഇഞ്ചെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ശിശുവിൻ്റെ തല ഞെക്കി പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പാർഷ്യൽ ബർത്ത് അബോർഷനായി കരുതിയിരുന്നു. കിരാതമായ ക്രൂരമായ ഈ പ്രവൃത്തി ശിക്ഷാർഹമല്ല എന്ന് കരുതിയിരുന്ന അംഗീകരിച്ചിരുന്ന സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ നിയമം ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോർജ് ബുഷാണ്. അപ്പോൾ ഏറ്റവും സംസ്കാര സമ്പന്നമെന്ന് വിചാരിച്ചിരുന്ന അമേരിക്കയിൽ പോലും ഇപ്രകാരമുള്ള കിരാതമായ പ്രവർത്തനങ്ങൾ നിയമങ്ങൾ നിലനിരുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കാനോ അത് മാറ്റാനോ തയ്യാറായില്ല സമൂഹമെന്നത് ഭയാനകമാണ്. കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആഗോളതലത്തിൽ 6 കോടി കുഞ്ഞുങ്ങൾ മാതൃഗർഭത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നുവെന്നാണ് പറയുക. ഒരു വർഷം കേരളത്തിലെ ജനസംഖ്യയുടെ 2 ഇരട്ടി ഓരോ വർഷവും ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ കൊലപാതകമെന്നാരും പറയാറില്ലായിരുന്നു. സർക്കാരുകൾ ഇതിന് അംഗീകാരം നൽകുന്നുണ്ട്. 3 മാസം വരെ യാതൊരു കാരണവുമില്ലെങ്കിലും 6 മാസം വരെയൊക്കെ കൊലപാതകം ഇങ്ങനെ നടത്തുന്നതും തെറ്റല്ല എന്ന് 2 ഡോക്ടർമാർ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എപ്പോഴാണ് മനുഷ്യജീവൻ ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇതിന് അടിസ്ഥാനമായിട്ട് സഹായകമായിട്ട് എടുത്തു കാണിക്കുന്നത്. പലരും പറഞ്ഞു വയ്ക്കും, ജനിച്ച് നിലവിളിക്കുന്ന ആ സമയത്തിലാണ്, കുഞ്ഞിൻ്റെ ആദ്യത്തെ നിലവിളിയോടുകൂടിയാണ് അതിന് ജീവനുണ്ടാവുക, മനുഷ്യനായിത്തീരുക. അതുകൊണ്ട് ജനിക്കുന്നവരെയുള്ള കുഞ്ഞുങ്ങളൊന്നും മനുഷ്യരല്ല എന്ന് കരുതുന്നവരുണ്ട്. അല്ല, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള പ്രായമാകുമ്പോൾ മാത്രമേ ഒരു കുഞ്ഞ് പൂർണ്ണമായും മനുഷ്യനാവുന്നുള്ളൂ, അതുകൊണ്ട് ജനിച്ച ഉടനെയാണെന്നുണ്ടെങ്കിലും അതിനെ മനുഷ്യനായി പരിഗണിക്കേണ്ടതില്ല എന്ന് കരുതുന്നവരുണ്ട്. അല്ല, മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പൂർണ്ണമായെങ്കിലേ മനുഷ്യനാവൂ, അതുവരെ അതിനെ മനുഷ്യനായി പരിഗണിക്കേണ്ടതില്ല. ഇങ്ങനെ പല രീതിയിൽ മനുഷ്യജീവൻ്റെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കും. അതിന് കൃത്യമായ ഉത്തരം ബൈബിൾ നൽകുന്നുണ്ട്. എപ്പോഴാണ് മനുഷ്യൻ ജീവൻ ആരംഭിക്കുന്നതെന്ന് സഭ ആധികാരികമായി പഠിപ്പിക്കുന്നുമുണ്ട്. മനുഷ്യജീവൻ അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ആരംഭം മുതലേ, മാതൃഗർഭത്തിൽ ഉരുവാകുന്ന ജീവൻ ഉരുവാകുന്ന നിമിഷം മുതലേ അത് മനുഷ്യജീവനാണ്. അത് വളർന്ന് വേറൊന്നുമായി തീരില്ല. അണ്ഡവും ബീജവും കൂടി ചേർന്ന് ഏക കോശമായി വളരാൻ തുടങ്ങുന്ന സാഹചര്യം മുതൽ അത് മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ്. അവിടെ മുതലേ അതിനെ മനുഷ്യ വ്യക്തിയായി പരിഗണിക്കണമെന്നാണ് ബൈബിളും സഭയും ആധികാരികമായി പഠിപ്പിക്കുക. പക്ഷേ ഈ പഠനം അംഗീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഭൂരിപക്ഷം ലോക സർക്കാരുകളും. പല കാരണങ്ങളാണ് എടുത്തു കാണിക്കുന്നത് ഇപ്രകാരമുള്ള ഗർഭച്ഛിദ്രത്തിന്. ചില രാജ്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് തന്നെ കുറ്റകരമായി കരുതിയിരുന്നു. നമ്മുടെ നാട്ടിൽ പറഞ്ഞു വച്ചിരുന്നു പണ്ട്, നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്ന ആദ്യത്തെ മുദ്രാവാക്യം, അതിനുശേഷം നമ്മൾ ഒന്ന് നമുക്കൊന്ന് എന്നായി. ഇനി അടുത്ത മുദ്രാവാക്യം പലരും പറയാൻ തുടങ്ങി, നമ്മളൊന്ന് നമുക്കെന്തിന്, കുഞ്ഞിനേക്കാൾ നല്ലത് കുട്ടിയേക്കാൾ നല്ലത് പട്ടിയാണ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ കടന്നു വന്നു. ഒരു ശിശുവിന് വേണ്ടി സമയവും പണവും മുടക്കുന്നതിനേക്കാളും മെച്ചം ഒരു പട്ടിയെ വളർത്തുകയാണ് എന്ന് ചിന്തിക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ വളരുക. അപ്പോഴ് എന്താണ് ഇപ്രകാരം ജീവനെതിരെയുള്ള ആസൂത്രിതമായ ഒരു നിലപാട് കടന്നു വരാൻ കാരണം? ഒരു 10-50 വർഷത്തോളമായി ഇപ്രകാരമുള്ള സംഘടിതമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ കാതലായ വ്യതിയാനങ്ങൾ വരിക. 40-കളിലും 50-കളിലും 60-കളുടെ ആരംഭത്തിലുമൊക്കെ ധാരാളം മക്കളുണ്ടായിരിക്കുന്നത് വലിയ അനുഗ്രഹമായി കരുതിയിരുന്നു, പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ജീവിക്കുന്നവർക്ക്. ജനിക്കുന്ന ശിശുവിന് ഒരു വായുണ്ടെങ്കിൽ രണ്ട് കൈകളുമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. അധ്വാനിക്കാൻ കഴിവുള്ളവരാണ് മക്കൾ, അധ്വാനിക്കാൻ ഭൂമിയുണ്ട്, അധ്വാനിച്ചാൽ ജീവിക്കാൻ സാധിക്കും. അപ്പോഴേ കാർഷിക മേഖലയിൽ കൂടുതൽ മക്കളുണ്ടാവുന്നത് വലിയ അനുഗ്രഹമായി കരുതിയിരുന്നു. പണ്ടൊക്കെ എനിക്ക് 10 മക്കളുണ്ട് അല്ലെ 12 മക്കളുണ്ടെന്നൊക്കെ പറയുന്നത് കാർന്നുമാർ വലിയ അഭിമാനമായി കണക്കാക്കിയിരുന്നു. ഒരു ഫുട്ബോൾ ടീമിനുള്ള അംഗങ്ങൾ ഞങ്ങൾക്കുണ്ട് 11 പേര് എന്ന് പറയുന്ന വലിയ കുടുംബങ്ങളായിരുന്നു, വലിയ കുടുംബങ്ങൾ, സന്തുഷ്ട കുടുംബങ്ങളായി കരുതിയിരുന്നു. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴേക്കും സംസ്കാരത്തിൽ, ജനജീവിതത്തിൽ മാറ്റമുണ്ടായി, തൊഴിലിൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായി. കാർഷിക മേഖലയിൽ നിന്ന് നഗരവൽക്കരണം ആരംഭിച്ചു, മറ്റു മേഖലകളിലേക്ക് കടന്നപ്പോൾ കൂടുതൽ മക്കളുണ്ടാകുന്നത് കൂടുതൽ ബാധ്യതയായി പരിഗണിക്കപ്പെടാൻ തുടങ്ങി. ആഗോളതലത്തിലാണ് ഇത് കൂടുതൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. ആ പരിഷ്കൃത ലോകം എന്ന് അഭിമാനിക്കുന്ന വ്യവസായവൽകൃത ലോകത്ത്, ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയും, അവിടെ കുഞ്ഞുങ്ങളുടെ എണ്ണം പൊതുവെ കുറഞ്ഞു അഥവാ കുറച്ചു. 2 മക്കളും മതി എന്നുള്ളൊരു നിലപാടിൽ വർഷങ്ങളായി ജനസംഖ്യ വർദ്ധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി നിലനിന്നു. ജനസംഖ്യ വർദ്ധിക്കാതിരിക്കുന്നത് സാമ്പത്തിക ഉന്നമനത്തിന് നല്ലതാണെന്നും എങ്ങനെയോ തോന്നാൻ തുടങ്ങി. അതേസമയം 3-ാം ലോകം അപരിഷ്കൃതരെന്ന് പശ്ചാത്തലം പറഞ്ഞ, അണ്ടർ ഡെവലപ്ഡ് എന്നും ഡെവലപ്പിംഗ് നോക്കി അവർ വിളിച്ച 3-ാം ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏഷ്യയിലും ആഫ്രിക്കയിലും കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെയേറെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ യൂറോപ്പിലുള്ളവർക്ക് തങ്ങളുടെ സൗകര്യങ്ങൾ പരിമിതപ്പെട്ടേക്കുമെന്ന ഭയം കൊണ്ടോ എന്തോ എണ്ണം കുറച്ചേ മതിയാവൂ എന്ന ഒരു നിലപാടിലേക്ക് വന്ന് നമുക്കറിയാം. അവികസിത രാജ്യങ്ങൾക്ക്, വികസ്വര രാജ്യങ്ങൾക്ക്, വികസിത രാജ്യങ്ങൾ സഹായമെത്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ രാജ്യങ്ങളിലെ ജനസംഖ്യ കർശനമായി നിയന്ത്രിച്ചേ മതിയാവൂ എന്ന് നിയമങ്ങളുണ്ടായി. ജനസംഖ്യാ നിയന്ത്രണത്തിന് ആദ്യമാദ്യം ഉപയോഗിച്ചിരുന്നത് കൃത്രിമ മാർഗങ്ങളിലൂടെ ഗർഭനിരോധനം നടപ്പിലാക്കുകയായിരുന്നു. പക്ഷേ അത് ഉദ്ദേശിച്ചത്ര ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ടാവാം പിന്നെ പിന്നെ മാതൃഗർഭത്തിൽ വെച്ച് ശിശുക്കളെ കൊന്നുകളയുന്ന ആ ഒരു പദ്ധതിക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. 1994 സെപ്റ്റംബർ മാസത്തിൽ കൈറോയിൽ വെച്ച് നടന്ന വേൾഡ് പോപ്പുലേഷൻ കോൺഗ്രസ്സിൽ അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ഈ ഗർഭച്ഛിദ്രത്തെ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള ഏറ്റവും വ്യക്തവും ഉപകാരപ്രദവുമായ മാർഗമായി നിയമാനുസരണമാക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ അതിനെതിരെ ഒറ്റപ്പെട്ട ഒരു ശബ്ദമാണ് ഉയർന്നത്. അത് കത്തോലിക്കാ സഭയുടേതായിരുന്നു. കത്തോലിക്കാ സഭ വത്തിക്കാൻ്റെ പ്രതിനിധി കൈറോയിലെ പോപ്പുലേഷൻ കോൺഫറൻസിൽ UNO നിയമത്തെ എതിർത്തതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു. ഒരു വലിയ കറുത്ത കോട്ടയുടെ പുറത്ത് വാളും കുന്തവും ഏന്തി നിൽക്കുന്ന ഒരു പടയാളി. അതിന് കൊടുത്തിരുന്ന ടൈറ്റിൽ ഇതായിരുന്നു, ഒറ്റയാൻ പട്ടാളം ലോകത്തിനെതിരെ. അങ്ങനെ ഒരു ടൈറ്റിലും കൂടി കൊടുത്തു. ചുരുക്കം ഇതായിരുന്നു, ലോക ജനതകൾ മുഴുവനും കൂടി ആലോചിച്ച എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തെ എതിർക്കാനായി ലോകത്തിൽ ഒറ്റപ്പെട്ടൊരു വ്യക്തി തയ്യാറാകുന്നു, അത് സ്വീകാര്യമല്ല എന്നതായിരുന്നു കാർട്ടൂണിസ്റ്റിൻ്റെ നിലപാടെന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒറ്റയാൻ പട്ടാളം ഉദ്ദേശിച്ച ഫലം പുറപ്പെടുവിച്ചു. മുസ്ലിം രാഷ്ട്രങ്ങൾ ഈ പ്രമേയത്തെ അനുകൂലിച്ചു. മാർപ്പാപ്പായുടെ പ്രതിനിധിയെ അനുകൂലിച്ചുകൊണ്ട് ശക്തമായ നീക്കങ്ങളുണ്ടായതിൻ്റെ പേരിൽ കൈറോയിലെ പോപ്പുലേഷൻ കോൺഫറൻസിൽ വെച്ച് ഗർഭച്ഛിദ്രത്തെ നിയമാനുസൃതമാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അപ്രകാരമുള്ള നീക്കുപരുന്നുണ്ടായെങ്കിലും നിയമാനുസൃതമാക്കിയെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് പൊതുവേ മിക്കവാറും രാഷ്ട്രങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒന്നാണ് ഗർഭച്ഛിദ്രത്തെ അനുകൂലിക്കുന്ന നിയമാനുസൃതമായി കാണുന്ന നിലപാടുകൾ. അതിന് എടുത്തു കാണിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മാതൃഗർഭത്തിലായിരിക്കുന്ന ശിശുവിന് സ്വന്തമായൊരു വ്യക്തിത്വമില്ല, അവകാശമില്ല, അതിനെ മനുഷ്യനായി പോലും പരിഗണിക്കാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, ഏത് വിധേനയും ജനസംഖ്യയെ നിയന്ത്രിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ ലോകം തന്നെ വലിയൊരു ഭീഷണി നേരിട്ടിരിക്കുകയാണ്, ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് ലോകം തന്നെ നാശത്തിന് വക്കിലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച വലിയ ഒരു നുണ. ആദ്യത്തേതിനെക്കുറിച്ച് സഭ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവൻ ആരംഭിക്കുന്നത് ആ ശിശു പൂർണ്ണ വളർച്ച എത്തുമ്പോഴല്ല, തുടക്കം മുതലേയാണ്. മനുഷ്യ ജീവൻ ആരംഭിക്കുമ്പോൾ മുതലേ, മാതൃഗർഭത്തിലൊരു ജീവൻ ആരംഭിക്കുന്ന നിമിഷം മുതലേ അതിനെ മനുഷ്യ ജീവനായി തന്നെ പരിഗണിക്കണം. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയാണ് ആരംഭിക്കുക. ഇവിടെ ജനിക്കുന്ന ആ ഏക കോശ ജീവി വളർന്ന് വികസിച്ച് മറ്റൊന്നായി മാറുന്നില്ല. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1:4-5 നമ്മൾ ഇപ്രകാരം വായിക്കും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ദൈവം അറിഞ്ഞ് ആഗ്രഹിച്ച് വിശുദ്ധീകരിച്ചാണ് ഓരോ വ്യക്തിയെയും ഈ ഭൂമിയിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് മാതൃഗർഭത്തിൽ രൂപം കൊള്ളുന്ന എല്ലാ ജീവികളും ഭ്രൂണം മനുഷ്യ ഭ്രൂണമാണ്, മനുഷ്യ വ്യക്തിയായി അതിനെ പരിഗണിക്കണം എന്നാണ് പഠിപ്പിക്കുക. മക്കവായർക്കെഴുതിയ മക്കവായരുടെ രണ്ടാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ഒരമ്മയുടെ വീരോചിതമായ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 മക്കളും രക്തസാക്ഷികളാവാനായിട്ട് പ്രേരിപ്പിച്ച അമ്മ, ആ അമ്മ മക്കളോട് പറയുന്ന ഇപ്രകാരമാണ്, 7:22-23 അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവാണ്. തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. ദൈവമാണ് ജീവൻ നൽകുന്നത്, മാതാപിതാക്കന്മാർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രം. മാതൃഗർഭത്തിൽ ഉരുവാകുന്ന ജീവൻ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സ്വന്തമല്ല, അതിന് വ്യതിരിക്തമായ സ്വന്തമായൊരു വ്യക്തിത്വമുണ്ട്. അത് ദൈവം നൽകുന്ന ദാനമാണ്, ദൈവം ഉറപ്പു വരുത്തുന്ന ജീവനാണ്. അതിനെ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഓരോ വ്യക്തിയെയും ഏൽപ്പിക്കുക. ഇങ്ങനെ മാതൃഗർഭത്തിലായിരിക്കുന്നത് അത് ഭ്രൂണമാണ്, അതിനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ നശിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്യുന്നത് മാതാവിൻ്റെ ഉത്തരവാദവും അവകാശവുമാണ് എന്ന നിലപാട് സ്വീകരിക്കാനാവില്ല. സ്വന്തമായി സംരക്ഷണം സ്വയം സംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ, ജീവൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന നിമിഷത്തിൽ, നിലവിളിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ, ആ ജീവനെ കാത്തുപാലിക്കേണ്ടവർ തന്നെ, അതിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിൻ്റെ കാപാലികരായി തീരുന്നത് ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമാണ്. സൈലൻ്റ് സ്ക്രീം എന്ന പേരിൽ അടുത്ത കാലത്ത് ഒരു ഡോക്യുമെൻ്ററി ഇറക്കുകയുണ്ടായി. എത്രയോ എത്രയോ ഡോക്യുമെൻ്ററികൾ, എത്രയോ ഫിലിമുകൾ, പുസ്തകങ്ങൾ ഗർഭച്ഛിദ്രത്തിൻ്റെ ഭീകരതയെ വ്യക്തമാക്കുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നു. പക്ഷേ മനഃപൂർവ്വം ഇതെല്ലാം വിസ്മരിക്കുകയോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയോ ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത് കർത്താവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട വലിയ തിന്മയാണ്, അധാർമികതയാണ്, കടുത്ത പാപമാണ്. എന്താണ് ഗർഭച്ഛിദ്രത്തിന് വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത്? പലപ്പോഴും സൗകര്യങ്ങളാവാം, ആരോഗ്യപരമായ കാര്യങ്ങളാവാം, സാമ്പത്തികമായ കാര്യങ്ങളാവാം, സാമൂഹികമായ മാനസികമായ പല കാരണങ്ങളും ഉണ്ടാവാം. ഒരു കുഞ്ഞിപ്പോൾ വേണ്ടായിരുന്നു, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി, ആഗ്രഹിക്കാത്ത സമയത്ത് ജനിച്ചു പോയതുകൊണ്ട് ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. അതല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളായി ഇനിയൊന്നും വേണ്ട എന്ന് നേരത്തെ തീരുമാനിക്കുന്നു. കാരണം സമൂഹത്തിന് മുമ്പിൽ രണ്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടേ എന്ന് പറയുന്നൊരു നാണക്കേട് പോയെ ആയിത്തീരുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ സംജാതമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. മതമേതായാലും മക്കളൊന്നു മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവൻ ഇനി ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നത് വലിയ കുറവായി കരുതുന്നവരുണ്ടാവാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ ഇനി വേണ്ട വിധത്തിൽ വളർത്താൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് കരുതുന്നത് കൊണ്ടാവാം, ആരോഗ്യത്തിൻ്റെ പേരിലാവാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നൽകുന്ന ജീവനെ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഭാര്യാഭർത്താക്കന്മാർക്ക് ദമ്പതികൾക്കുണ്ട്. ദൈവം നൽകുന്ന ജീവനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് സന്തുഷ്ട കുടുംബമാകും എന്നത് വെറും മിഥ്യയാണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശിശു മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഡെവലപ്മെൻറ്റ് വേണ്ടി ശ്രമിച്ച് ചൈനയെ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം, ജനസംഖ്യ വർദ്ധിക്കുന്നതിന് പകരം പുറകോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അധ്വാനിക്കുന്നവരുടെ എണ്ണം കുറയുകയും അവരുടെ അധ്വാന ഫലം കൊണ്ട് ജീവിക്കുന്നവരുടെ വൃദ്ധരുടെ എണ്ണം പെരുകുകയും ചെയ്യുമ്പോൾ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു വളർത്താനുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുന്നവരെ ദൈവം തന്നെ ശക്തിപ്പെടുത്തുന്നു. ജീവൻ്റെ മേൽ നമുക്ക് ആർക്കും ഉടമസ്ഥാവകാശമില്ലെന്ന് ഓർക്കുക. ദൈവം നൽകുന്ന വലിയ ദാനമാണ് ജീവൻ. ജീവനെ വിലപേശുന്നൊരു വസ്തുവാക്കി തീർക്കുന്നൊരു സംസ്കാരം ഇന്ന് നിലവിലുണ്ട്. ആ സംസ്കാരം നമ്മൾ കൂടുതൽ ചർച്ചാവിഷയമാക്കണം. അത് നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കുന്നതാണ്. ജീവൻ്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ എടുത്തു കാണിച്ചൊരു കാര്യമുണ്ട്. ജീവൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലും നേരിടുന്ന വലിയ ഭീഷണികളെക്കുറിച്ച് മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. മരണ സംസ്കാരത്തെക്കുറിച്ച് അവിടെ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ അടുത്ത തവണ ജീവൻ നേരിടുന്ന മറ്റു ചില ഭീഷണികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. തൽക്കാലം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം അവസാനിപ്പിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് വലിയ അങ്ങ് നൽകിയ ഏറ്റവും വലിയ ദാനമാണല്ലോ ജീവൻ. മാതാപിതാക്കളെ അവിടെ തിരഞ്ഞെടുത്തത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അങ്ങ് നൽകിയ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണല്ലോ അത്. കർത്താവേ, ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വളർത്തി വലുതാക്കുന്ന ആ മാതാപിതാക്കളെല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. അതിനുവേണ്ടി ക്ലേശിക്കുന്നവരെ കർത്താവയോട് ബലപ്പെടുത്തണമേ. ജീവൻ്റെ മൂല്യം മറന്നുപോകുന്നവരെ, ജീവൻ ഒരു ബാധ്യതയായി കാണുന്നവരെ കർത്താവെ അവിടുന്ന് തന്നെ അങ്ങയുടെ പ്രകാശത്താൽ ഉദ്ദീപിപ്പിക്കണമേ. ജീവന് സംരക്ഷണം നൽകുന്ന ഒരു സംസ്കാരമൂടെ വളർത്തിക്കൊണ്ടുവരാൻ ഭാര്യാഭർത്താക്കന്മാരെ, മാതാപിതാക്കന്മാരെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നവർ, നിയമങ്ങൾ നിർമ്മിക്കുന്നവർ, അത് പ്രാവർത്തികമാക്കുന്നവർ, ജീവൻ്റെ മൂല്യത്തെ മാനിക്കാനുള്ള ആ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാവാനും അങ്ങയുടെ ആത്മാവിനാൽ അവരെ ശക്തിപ്പെടുത്തണമേ. കണ്ണുകൾ തുറക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.